ഡോക്ടർ ആൻസി ജോസഫ് എഴുതുന്നു, അധ്യാപനം എന്റെ പ്രൊഫഷൻ അല്ല. സുമുഖരും സന്തുഷ്ടരുമായിരിക്കാൻ ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? അതിനാൽ തന്നെ എന്റെ വിദ്യാർത്ഥികൾക്ക് അതിനുള്ള മാർഗം പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് മറ്റൊന്നുമല്ല, മുഖത്തിന്റെ കാന്തി മനസ്സിന്റെ ശാന്തിയിൽ നിന്നാണ് വരുന്നത്. മനസ്സിന്റെ ശാന്തിയാകട്ടെ ഹൃദയവിശുദ്ധിയിൽ നിന്നും. ഈ ഹൃദയവിശുദ്ധി ഈശോയുമായുള്ള ഹൃദയബന്ധത്തിൽ നിന്നാണ് വരുന്നത്. അതിനാൽ സന്തുഷ്ടരും സുമുഖരുമായിരിക്കാനുള്ള മാർഗം നമ്മെ തന്നെ കഴുകി വിശുദ്ധീകരിക്കുക എന്നതാണ്. മനസ്സ് ശുദ്ധമായിരിക്കുമ്പോൾ മുഖം തീർച്ചയായും മനോഹരമായിരിക്കും. അതിനാൽ കളങ്കമില്ലാത്ത ഒരു ആത്മീയ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ജോശുവ 3:5 എന്ന് വചനം ഉറപ്പു തരുന്നുണ്ടല്ലോ. സങ്കടങ്ങളിലും പ്രണയ നൈരാശ്യങ്ങളിലും പഠന പരാജയങ്ങളിലും സാമ്പത്തിക പ്രതിസന്ധികളിലുമെല്ലാം തകർന്നു വരുന്ന കുട്ടികളോട്, പ്രത്യേകിച്ചും ക്രൈസ്തവ കുട്ടികളോട് പ്രതിവിധിയായി പറഞ്ഞുകൊടുക്കും, ഈശോയുമായി സ്നേഹത്തിലാവുക. പ്രതിസന്ധിയെ അതിജീവിക്കാൻ ആ ബന്ധം അവരെ സഹായിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. നമ്മിൽ നിന്ന് എന്താണോ പുറപ്പെടുന്നത് അതാണ് നമ്മിലേക്ക് മടങ്ങി വരിക എന്ന് കുട്ടികളോട് പറഞ്ഞുകൊടുക്കും. നമ്മിൽ നിന്ന് സ്നേഹവും അനുഗ്രഹവും നന്മയുമാണ് പുറപ്പെടുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ലഭിക്കും. പ്രഭാതത്തിൽ തന്നെ ഈശോയുടെ നാമത്തിൽ ഇന്ന് കണ്ടുമുട്ടാൻ പോകുന്ന സകല വ്യക്തികൾക്കും നന്മയുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്നും കുട്ടികളോട് നിർദ്ദേശിക്കാറുണ്ട്. ഇന്നേ ദിവസം ദൈവത്തിന് മനുഷ്യർക്കും പ്രിയപ്പെട്ട വ്യക്തിയായി എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറയും. സ്വയം അനുഗ്രഹിക്കണമെന്നും കുട്ടികളെ പഠിപ്പിക്കും. പ്രൊഫഷൻ അല്ല, മുന്നിൽ വരുന്ന ഓരോ വിദ്യാർത്ഥിയെയും ദൈവത്തോട് ബന്ധിപ്പിക്കുന്ന ആളായിരിക്കണം ഒരു അധ്യാപകൻ അധ്യാപിക. ഇപ്രകാരം ചെയ്യണമെങ്കിൽ ഉള്ളിൽ ദൈവസ്നേഹം പുലർത്തുന്ന ആളായിരിക്കണം. എങ്കിൽ മാത്രമേ അവരുടെ വിദ്യാർത്ഥികളെ ദൈവം വിഭാവനം ചെയ്യുന്ന ക്ഷേമത്തിന്റെ പദ്ധതിയിലേക്ക് നയിക്കാനാവൂ. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ജെറമിയ 29:11 എന്നാണല്ലോ തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ അധ്യാപനം വാസ്തവത്തിൽ ഒരു ജോലി അഥവാ പ്രൊഫഷൻ മാത്രമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഒരു ദൈവവിളി അഥവാ വൊക്കേഷൻ ആണ്. ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്ന അധ്യാപകരാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും മികച്ച മാതൃകയുമെന്ന് കരുതിയ ആളായിരുന്നു ഞങ്ങളുടെ കലാലയത്തിലെ മുൻ പ്രിൻസിപ്പലായിരുന്ന ഫാദർ ജോസ് പുത്തൻകടുപ്പിൽ. അതിനാൽ തന്നെ അധ്യാപകരെ ആത്മീയമായി വളർത്തുന്നതിൽ അദ്ദേഹം ഏറെ ശ്രദ്ധിച്ചിരുന്നു. ഉദാത്തമായ ജീവിത സാക്ഷ്യത്തിലൂടെ വിദ്യാർത്ഥികളെ നേടാനാവുമെന്ന് അച്ഛൻ പറയുമായിരുന്നു. അധ്യാപകരോട്, പ്രത്യേകിച്ചും മക്കളുടെ കാര്യത്തിൽ ഉത്കണ്ഠ കാണിക്കുന്ന യുവ അധ്യാപികമാരോട് അദ്ദേഹം പറയാറുള്ളത് ഞാൻ എപ്പോഴും ഓർക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വാസ്തവത്തിൽ നിങ്ങളുടേതല്ല, അവർ ദൈവത്തിന്റേതാണ്. ഇവിടെ നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവകരങ്ങളിൽ സുരക്ഷിതരായിരുന്നുകൊള്ളും. വിദ്യാർത്ഥികളെ നന്മയ്ക്കായി നേടുന്നതിന് സമർപ്പണ മനോഭാവത്തോടെ അധ്വാനിക്കുമ്പോൾ അതിനു പകരമായി അധ്യാപകരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് അച്ഛൻ പറഞ്ഞിരുന്നതിന്റെ ചുരുക്കം. അതിനാൽ തന്നെ ഒരു അധ്യാപകന് അധ്യാപികയ്ക്ക് ഏറ്റവും അധികം വേണ്ടത് തന്റെ വിളിക്കനുസൃതമായ സമർപ്പണം, കമ്മിറ്റ്മെന്റ് ആണ്. അതുണ്ടെങ്കിൽ കഴിവ് പിറകെ വരും, ദൈവം തരും. നമ്മെ വിളിച്ചവൻ നാം എപ്പോഴും വിജയികളാകണമെന്നല്ല, വിശ്വസ്തരാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ചിലപ്പോഴെങ്കിലും വിജയിക്കാൻ സാധിക്കാതെ വരും, പക്ഷേ അപ്പോഴും വിശ്വസ്തരായിരിക്കണം. തികച്ചും വിഷമകരമായ സമയങ്ങളിൽ ഈശോയെ, അങ്ങാണ് ഈ സ്ഥാനത്തെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാണ് ഞാൻ പ്രവർത്തിക്കുക. അങ്ങാണ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എങ്കിൽ, അങ്ങാണ് ക്ലാസ് ടീച്ചറെങ്കിൽ, അങ്ങാണ് ഈ കുറ്റകൃത്യത്തിൽ പിടിക്കപ്പെട്ട കുട്ടിയെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ എന്നിങ്ങനെ ചോദിക്കും. സ്നേഹം പലിശ സഹിതം തിരികെ. ദൈവസ്നേഹം നാം നൽകുകയാണെങ്കിൽ അത് പലിശയടക്കം തിരികെ ലഭിക്കും എന്ന് ഉറപ്പാണ്. കോവിഡ് കാലമായിരുന്നതുകൊണ്ട് എന്റെ റിട്ടയർമെന്റ് തികച്ചും ആഘോഷങ്ങളില്ലാതെയാണ് നടന്നത്. എന്നാൽ വീട്ടിലെത്തിയതിനു ശേഷം വൈകിട്ട് മുറ്റത്ത് ഒരു കാർ വന്നു നിന്നു. എന്റെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുടുംബസമേതം എനിക്ക് ആശംസകൾ നേരാൻ എത്തിയതായിരുന്നു. പോലീസുകാർക്ക് മാത്രം ലഭ്യമായിരുന്ന സഞ്ചാര സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് അദ്ദേഹം വന്നത്. അതെനിക്ക് ലഭിച്ച വലിയ അംഗീകാരമായിരുന്നു. ആ സമയത്ത് ചില വിദ്യാർത്ഥികൾ ഫേസ്ബുക്കിൽ എന്നെക്കുറിച്ച് എഴുതി, ടീച്ചർ കാരണമാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയത്. വളരെ പേർ നല്ല ഓർമ്മക്കുറിപ്പുകളും നന്ദി വചസ്സുകളും വാട്സാപ്പിലും അയച്ചിരുന്നു. പലരുടെയും ജീവിതത്തിൽ ഇടപെട്ടത് എങ്ങനെയായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ലെങ്കിലും അവർ അത് ഓർത്തിരിക്കുന്നു എന്നത് വളരെ വലിയ അംഗീകാരമായി തോന്നി. സ്നേഹത്തിന്റെ ചെറിയ വാക്കുകളും പ്രവൃത്തികളും അവരുടെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തിയെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മറ്റു കുറിപ്പുകളും. അവസരങ്ങൾ നൽകുന്നവർ, ഇന്ന് അറിയപ്പെടുന്ന പ്രഭാഷകയും പരിശീലകയുമൊക്കെയായി വളരാൻ എനിക്ക് ഇട വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്റെ മാതാപിതാക്കൾക്കൊപ്പം തന്നെ ഓരോ കാലഘട്ടങ്ങളിലും എന്നെ പരിശീലിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അവസരങ്ങൾ നൽകുകയും ചെയ്ത അധ്യാപകരാണ്. പ്രസംഗം പറയാൻ, ക്യാമ്പുകൾ നടത്താൻ, ക്ലാസുകൾ നടത്താൻ, കലാപരിപാടികൾ സംഘടിപ്പിക്കാൻ, ഇങ്ങനെയുള്ള ഓരോരോ അവസരങ്ങൾ ലഭിച്ചതുകൊണ്ടാണല്ലോ എനിക്ക് വളരാൻ സാധിച്ചത്. അതുകൊണ്ട് എന്റെ കുട്ടികൾക്ക് വേണ്ടിയും അതുപോലുള്ള അവസരങ്ങൾ ഉണ്ടാക്കുവാനും നേതൃത്വ വാസനയിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനും അവരുടെ സർഗാത്മക കഴിവുകളെ വളർത്താനും ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ട്. എമർജിംഗ് യൂത്ത് എന്ന പേരിൽ കോളേജിൽ ഒരു പ്ലാറ്റ്ഫോം കുട്ടികൾക്ക് സമഗ്ര വികസനം സാധ്യമാക്കുന്നതിനായി സംഘടിപ്പിക്കാനും 10 വർഷം അതിന് നേതൃത്വം കൊടുക്കാനും നിരവധി കുട്ടികളെ മിടുക്കരായി വളർത്തിവിടുന്നതിനും ദൈവം അനുഗ്രഹിച്ചു. കോളേജിന്റെ പ്രിൻസിപ്പൽ ഇൻചാർജ് ആയിരുന്ന കോവിഡ് കാലത്ത് കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും എല്ലാ അധ്യാപകരോടും കുട്ടികളെ സജീവരായി നിലനിർത്തുവാൻ തക്ക വിധത്തിൽ ഓൺലൈൻ മീറ്റിംഗുകളും പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ അന്നത്തെ ഏകാന്തതയുടെ നിമിഷങ്ങളിൽ കുട്ടികൾക്കും അധ്യാപകർക്കും ഊർജം പകർന്നു കൊടുക്കുവാൻ സാധിച്ചു. വിരമിക്കുന്നതിന് മുൻപുള്ള വർഷം പ്രിൻസിപ്പലിന്റെ ചുമതല എന്നെ ഏൽപ്പിച്ചപ്പോൾ കർത്താവിന് ഇപ്രകാരം വാക്കുകൊടുത്ത് പ്രാർത്ഥിച്ചു: കർത്താവെ, സക്കേബൂസിനെ പോലെ ഞാനും പ്രാർത്ഥിക്കുന്നു. ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന പൂർണ്ണ സർവീസ് നൽകി അങ്ങ് എന്നെ അനുഗ്രഹിച്ചു. സേവനകാലത്ത് അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എങ്കിലും ഞാൻ ആരുടെയെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ 1/4 തിരികെ കൊടുത്തുകൊള്ളാമെന്ന് സക്കേബൂസ് പറഞ്ഞതുപോലെ ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും കാലത്തെ എന്റെ അധ്യാപന ജീവിതത്തിനിടയിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ 1/4 തീക്ഷ്ണതയോടുകൂടി ഈ അവസാനത്തെ വർഷം ഞാൻ പ്രവർത്തിച്ചുകൊള്ളാം. ഈ വാക്ക് കൊടുത്തതിന് ശേഷം രാവിലെ 8:30 എന്നൊരു സമയമുണ്ടെങ്കിൽ കോളേജിൽ എത്തുകയും വൈകിട്ട് 5:30 വരെ കോളേജിൽ ഉണ്ടാകുകയും ചെയ്യുമായിരുന്നു. അനുവദിക്കപ്പെട്ട അവധികൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു ദിവസം പോലും ജോലിയിൽ നിന്ന് മാറി നിൽക്കാതിരിക്കാൻ ശ്രമിച്ചു. കോളേജിലേക്ക് വരാൻ കുട്ടികൾക്ക് അനുവാദമില്ലാതിരുന്ന ആ സമയത്തും നല്ല സന്ദേശങ്ങളും മൂല്യങ്ങളെ കുറിച്ചുള്ള ക്ലാസുകളും ഓൺലൈനായി നൽകാൻ ശ്രദ്ധിച്ചിരുന്നു. പ്രാർത്ഥനയുടെ മധുരം. കർത്താവ് എന്നെ ആ കോളേജിന്റെ സാരഥ്യം വഹിക്കാൻ അനുവദിച്ചെങ്കിൽ അവിടുത്തേക്കായി പ്രാർത്ഥനാ ശബ്ദം ഉയർത്താനും എനിക്ക് കടമയും അധികാരവും ഉണ്ടല്ലോ. അതിന് വലിയൊരു അവസരമായിരുന്നു കോവിഡ് കാലം. അക്കാലത്ത് എന്നും രാവിലെ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് 91st അധ്യാപക അനധ്യാപകർ മാറി മാറി ചൊല്ലുമായിരുന്നു. കോളേജിൽ ആർക്കും ഗുരുതരമായ വിധത്തിൽ കോവിഡ് വരാതിരിക്കാൻ ആ പ്രാർത്ഥന സംരക്ഷണ കവചമായി എന്നും ഞാൻ വിശ്വസിക്കുന്നു. അതിനേക്കാൾ വലിയൊരു അനുഗ്രഹമായിരുന്നു കോളേജ് ചാപ്പലിൽ സ്ഥിരമായി ദിവ്യകാരുണ്യം പ്രതിഷ്ഠിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ സാധിച്ചത്. അതിനായി ദിവ്യകാരുണ്യനാഥനെ സംവഹിച്ചു കൊണ്ടുവന്നപ്പോൾ എല്ലാവരും തയ്യാറായി നിന്നതും ഒന്നു ചേർന്ന് എഴുന്നള്ളുന്നു രാജാവ് എഴുന്നള്ളുന്നു എന്ന ഗാനം ആലപിച്ചതും ഇന്നും ആനന്ദ നിർവൃതി ഉളവാക്കുന്ന ഓർമ്മയാണ്. മറ്റ് അധ്യാപകരും അനധ്യാപകരും എന്നോട് പറഞ്ഞു അത് അവിസ്മരണീയ നിമിഷമായിരുന്നുവെന്ന്. അധ്യാപക വൃത്തിയിലേക്കുള്ള ഈ ദൈവവിളിയെ എന്നും സന്തോഷത്തോടെ നെഞ്ചിലേറ്റുന്നു. മറക്കാനാവാത്ത അനുഭവങ്ങൾ ഇനിയും ഏറെ.